chapter 14, and there we were seeing what Jesus said is the condition of being his disciple.
ലൂക്കോസിന് സുവിശേഷം 14-ാം അധ്യായത്തില് യേശുക്രിസ്താവിന്റെ ശിഷ്യനായി ഇരിക്കുവാനായിട്ടുള്ളതായ യോഗ്യത കർത്താവ് പറഞ്ഞതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്.
We want to try and understand that a little more because that is the first condition of discipleship.
അത് മനസ്സിലാക്കുവാനും കൂടുതൽ അനുഭവമായി തീരുവാനും നാം ആഗ്രഹിക്കുന്നു. കാരണം അത് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടിയാണ്.
You know, Jesus spoke in a way, though it was very simple, you had to have a sincere heart to understand what he said.
യേശു കർത്താവ് വളരെ സാധാരണഗതിയിൽ പറഞ്ഞത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം ആവശ്യമാണ്.
For example, once he told people, you must eat my flesh and drink my blood.
ഉദാഹരണമായി യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും വേണം.
Now, supposing you were there and you heard Jesus say, you must eat my flesh and drink my blood.
യേശു കർത്താവ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് കരുതും?
Today we all understand it because we have been Christians for many years.
ഇന്ന് നമുക്കെല്ലാവർക്കും അത് അറിയാം, കാരണം അനേക വർഷങ്ങളായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ്.
But if you want to understand how shocking it was when they first heard it,
അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അത് എത്ര ഭയാനകമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ,
ഇറ്റ്സ് ലൈക്ക് you go and tell a Hindu that Jesus said you must eat his flesh and drink his blood.
അത് നിങ്ങൾ ഒരു ഹിന്ദുവിനോട് പോയി പറയുന്നത് പോലെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. അവന് ആ ഭയന്ന് കുറച്ചു പോകും.
That is how those early Jews were shocked.
ആദ്യകാല യഹൂദന്മാര് ഭയപ്പെട്ടത് അങ്ങനെയാണ്.
What is this man saying?
എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്?
We got to eat his flesh. This is like being a cannibal.
നാം അവന്റെ ശരീരം ഭക്ഷിക്കണമെന്നോ നാം നരഭോജികളായിട്ട് മാറും.
Drink his blood.
അവന്റെ രക്തം കുടിക്കണമെന്നോ.
And it says in John chapter 6, when many people heard it, they got offended and they left. They never walked with him anymore.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അനേകർ അവന്റെ വചനം കേട്ട് ഇടറി അവനെ വിട്ടുപോയി എന്ന്. അവനെ ഒരിക്കലും അനുഗമിച്ചില്ല പിന്നീട്.
But Peter and the other disciples did not leave him.
എന്നാൽ പത്രോസും മറ്റുള്ള ശിഷ്യന്മാരും കർത്താവിനെ വിട്ടു പോയില്ല.
Because even though they couldn't explain it, they understood something.
അവർക്ക് അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി.
Jesus said there, the words I speak to you are spirit and life.
യേശു കർത്താവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതായ വാക്യങ്ങൾ ജീവനും ആത്മാവുമാകുന്നു.
It's not according to the letter.
അത് അക്ഷരമനുസരിച്ചുള്ളതല്ല.
Beyond the letter, you must understand what is the spirit there.
അക്ഷരത്തിനും അപ്പുറമായിട്ട് അത് പറഞ്ഞിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് നാം മനസ്സിലാക്കണം.
For example, Jesus said, I'll give you another example.
ഞാൻ മറ്റൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു.
If you lust with your right eye, cut it out, pull it out, throw it away.
നിന്റെ വലതു കണ്ണുകൊണ്ട് നീ മോഹിക്കുന്നുവെങ്കിൽ നീ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക.
What should a man do when he lusts with his eye?
അവന്റെ കണ്ണുകൊണ്ട് അവൻ മോഹിക്കുമ്പോൾ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്?
Should he go for a knife?
അവനൊരു കത്തി എടുത്തിട്ട്
cut out that eye?
അവന്റെ കണ്ണ് ചുഴന്നെടുത്ത് കളയണമോ?
He cuts out that eye, he starts lusting with his left eye after that.
അവനവന്റെ ആ വലതു കണ്ണ് ചുഴന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഇടത് കണ്ണുകൊണ്ട് മോഹിക്കുവാനായിട്ട് തുടങ്ങും.
When he cuts out the left eye also, he'll still be lusting in his heart. It doesn't solve the problem.
അവന് ഇടത് കണ്ണും ചുഴന്നെടുത്ത് കളഞ്ഞാൽ പിന്നെ അവന്റെ ഹൃദയത്തിൽ അവൻ മോഹിക്കാൻ തുടങ്ങും. അവന്റെ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല.
What did Jesus mean?
യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്?
The words I speak are spirit and life.
ഞാൻ പറഞ്ഞതായ വാക്യങ്ങള് ജീവനും ആത്മാവുമാകുന്നു.
If your right hand offends you, cut it off.
നിന്റെ വലതു കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളയുക.
Supposing you have signed a false statement to make some money with that right hand.
നിന്റെ വലതു കൈ കൊണ്ട് നീ ചില വ്യാജ സത്യങ്ങൾ എഴുതി എന്ന് കരുതുക.
To make some money.
കുറെ പണം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി.
Cut it off.
അത് മുറിച്ചു കളയുക.
Do I need a knife?
ഞാനത് മുറിക്കുവാനായിട്ട് ഒരു കത്തി വേണമോ?
You need to understand what he meant.
യേശു എന്താണ് പറഞ്ഞതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
He was meaning, you must, when you are tempted to sin with your right hand, you must imagine you don't have a hand.
നീ നിന്റെ വലതു കൈ കൊണ്ട് ഒരു പാപം ചെയ്യാൻ പ്രേരിക്കുമ്പോൾ നിനക്ക് വലതു കൈ ഇല്ല എന്ന് നീ കാണേണ്ടതാണ്.
Be like a man without a hand.
ഒരു കൈയില്ലാത്ത മനുഷ്യനെ പോലെ നീ കാണേണ്ടതാണ്.
When you are tempted to lust with your eyes, be like a blind man.
നിന്റെ കണ്ണുകൊണ്ട് നീ മോഹിക്കുവാനായിട്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നീ ഒരു കണ്ണില്ലാത്ത മനുഷ്യനെ പോലെ ആകേണ്ടതാണ്.
You are tempted with some filthy picture in a book, be like a blind man.
ഒരു പുസ്തകത്തിൽ കാണുന്നതായ ലൈംഗികമായ പടങ്ങൾ കാണുമ്പോൾ നീ അത് കണ്ണില്ലാത്ത മനുഷ്യനെ പോലെ അതിനോട്
പ്രതികരിക്കേണ്ടത്.
അതാണ് കണ്ണ് ചുഴന്നെടുത്ത് കളയുക എന്ന് പറയുന്നതിന്റെ അർത്ഥമായിരിക്കുന്നത്. കൈയെ വെട്ടിക്കെറിയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അത്
തന്നെയാണ്.
അവന്റെ ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവന്റെ മരണത്തിൽ പങ്കാളിയാകുക എന്നാണ്. അവൻ പാപത്തെ കുറിച്ച് ലോകത്തിന്റെ അഭിപ്രായത്തെ കുറിച്ച് മരിച്ചതുപോലെ നീയും മരിക്കണം എന്നുള്ളതാണ്
അതിന്റെ.
നമ്മുടെ മാംസം കടിച്ചു കുറച്ച് തിന്നുന്നതിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. അവന്റെ ശരീരം മാംസം കഴിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്.
Another time he said about straining out mosquitoes and swallowing camels.
വേറൊരു പ്രാവശ്യം ഒട്ടകങ്ങളെ അരിച്ചു കളഞ്ഞിട്ട് കൊതുകളെ അരിച്ചു കളഞ്ഞിട്ട് ഒട്ടകങ്ങളെ ഭക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു അവിടെ.
Have you ever thought of that? How can you swallow a camel? A huge camel.
എങ്ങനെ ഒരു വലിയ ഒട്ടകത്തിനെ വിഴുങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
What is the meaning?
എന്താണ് കർത്താവ് അർത്ഥമാക്കുന്നത്?
He says you people are occupied with some small little thing and some big thing you're not serious about.
നിങ്ങളെ വളരെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുന്ന വലിയ കാര്യങ്ങളെ നിങ്ങൾ കാര്യമായി എടുക്കുന്നില്ല.
You judge a sister for wearing a 500 rupee earring.
Oh, 500 രൂപ വിലയുള്ളതായ ഒരു കമ്മൽ ധരിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ സഹോദരിയെ നിങ്ങൾ വിധിക്കുന്നു.
And you are wearing a 10,000 rupee sari. That doesn't disturb you.
നിങ്ങൾ 10,000 രൂപ വിലയുള്ളതായ ഒരു സാരി ധരിക്കുന്നു, അത് നിങ്ങളെ പാരപ്പെടുത്തുന്നില്ല.
This is training a mosquito and swallowing a camel.
ഇതാണ് കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നത്.
It's happening even today.
ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
There's a lot of these type of statements Jesus made which are very strong.
യേശു കർത്താവ് ഇങ്ങനെ ഉപയോഗിച്ചതായ പ്രസ്താവനകൾ വളരെ കഠിനമേറിയതാണ്.
Don't judge other people. There's a big log in your own eye first.
നിന്റെ കണ്ണിലെ വലിയ കോലിരിക്കുമ്പോൾ നീ മറ്റൊരാളെ വിധിക്കരുത്.
What's the meaning of having a log, a big massive tree inside your eye?
നിന്റെ കണ്ണിലെ ഒരു വലിയ മരക്കഷ്ണം, വലിയൊരു മരക്കഷ്ണം ഇരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
What Jesus is saying is when you judge other people, the small fault in them, there's a much bigger fault in you.
നിങ്ങളെ മറ്റുള്ളവരുടെ ചെറിയൊരു കുറ്റത്തിന് അവരെ വിധിക്കുമ്പോൾ നിങ്ങളിൽ അതിലും വലിയ കുറ്റം ഇരിക്കുന്നു.
Many many times Jesus spoke like that.
അനേക പ്രാവശ്യങ്ങൾ യേശു അങ്ങനെയാണ് സംസാരിച്ചത്.
Lord of times he was speaking with these strong statements.
ഇങ്ങനെയുള്ള വളരെ കഠിനമേറിയ വാക്കുകളിലൂടെയാണ് കർത്താവ് അനേക പ്രാവശ്യം സംസാരിച്ചത്.
That's the way he wanted people to see the seriousness of what he was saying.
അങ്ങനെയാണ് നാം ചെയ്യുന്ന കാര്യങ്ങളുടെ ആ വലിയ പ്രാധാന്യം നാം കാണേണ്ടതെന്ന് കർത്താവ് ആഗ്രഹിച്ചു.
He wanted us to meditate and understand what does he mean by this.
യേശു കർത്താവ് അത് പറഞ്ഞത് എന്താണെന്ന് നാം അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് മനസ്സിലാക്കാൻ കർത്താവ്
ആഗ്രഹിക്കുന്നു.
ഞാനിപ്പോൾ പറഞ്ഞതായ എല്ലാ ഉദാഹരണങ്ങളും
He wants us to think what does he say.
കർത്താവ് എന്താണ് പറയുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
Wolves in sheep's clothing.
ചെന്നായ്ക്കള് കുഞ്ഞാടിന്റെ ഉടുപ്പുകളിൽ വരുന്നത്.
യേശു
കർത്താവ് നാം അതിനെ പറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ
ഇവിടെയും
അപ്പനെയും അമ്മയെയും പാവിക്കുവാൻ പറയുന്നതിൽ നിന്ന് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം ചിന്തിക്കണം.
The law said honor your father and mother.
ന്യായപ്രമാണം പറയുന്നത് നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കണമെന്ന്.
Jesus contradicted that.
യേശു കർത്താവ് വിപരീതങ്ങളായ ഉപദേശമാണ് തരുന്നത്. ഒരിക്കലുമില്ല. യേശു കർത്താവ് പറഞ്ഞു ഞാൻ ന്യായ പ്രമാണം നീക്കുവാനല്ല വന്നത്, നിവർത്തിക്കുവാൻ വേണ്ടിയാണ്
വന്നതെന്ന്. യേശു
കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ മാതാപിതാക്കളായ യോസേഫിനും മറിയയ്ക്കും അവൻ കീഴടങ്ങിയിരുന്നു. യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പനെയും അമ്മയെയും പാലിക്കുവാൻ കർത്താവ് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്?
We are born with a human attachment to our relatives.
മാനുഷികമായി നമ്മുടെ ബന്ധുക്കളോടുള്ളതായ ഒരു ബന്ധത്തിലാണ് നാം എല്ലാവരും ജനിക്കുന്നതും വളരുന്നതും.
Unbelievers, heathen, everybody has got a natural affection for our relatives.
അവിശ്വാസികളും ജാതികളും അവർക്കെല്ലാം സ്വാഭാവികമായും തങ്ങളുടെ ബന്ധുക്കളോടൊരു അടുപ്പമുണ്ട്.
And it is that natural affection that can sometimes prevent us from obeying God.
ആ പ്രകൃതിയ അവരോടുള്ളതായ അടുപ്പം ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാനിടയായി തീരും.
അനന്യാസിന്റെയും
സഫീറയുടെയും കാര്യം എടുക്കുക.
I don't know whose idea it was to pretend that they are giving all the money and go and deceive Peter.
എല്ലാ പണവും ദൈവത്തിന് കൊടുക്കുന്നുവെന്ന് അഭിനയിച്ചുകൊണ്ട് പത്രോസിനെ കബളിപ്പിക്കാനുള്ളതായ ആ പ്ലാന് ആരുടേതായിരുന്നു എന്ന് എനിക്കറിയില്ല. ആരുടേതാണെന്ന് എനിക്കറിയില്ല. അത് സഫീറയുടെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് പറയാൻ കഴിയും.
Supposing she says, you know, Ananias, let's keep some of the money. Let's fool Peter. He's not such a clever fellow.
അവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി അനനിയാസ് നമുക്ക് പത്രോസിനെ കബളിപ്പിക്കാം, അവൻ അത്ര ബുദ്ധിമാനായ ഒരു മനുഷ്യനല്ല.
If Ananias felt bad about it,
അനന്യാസിന് അതിനെപ്പറ്റി ഒരു ഭാരം ഹൃദയത്തിൽ ഉണ്ടായെങ്കിൽ
നാം
അത് ചെയ്യുവാനായിട്ട് പാടില്ല.
But he felt afraid to tell his wife.
എന്നാൽ അവന് തന്റെ ഭാര്യയോട് അത് പറയുവാനായിട്ട് ഭയപ്പെട്ടു.
So he goes along with her.
അപ്പോൾ അവൻ അവളോട് കൂടെ പോകുവാനായിട്ട് തുടങ്ങി.
Disobeys God.
ദൈവത്തെ അനുസരിക്കാതെ വെറുത്തു.
Both of them are just.
രണ്ടുപേരും ഒരുപോലെ വിധിക്കപ്പെട്ടു.
That's what happens.
അതാണ് സാധാരണ സംഭവിക്കുന്നത്.
When you try to please your wife or your father or mother, you suffer, your relatives also suffer.
നീ നിന്റെ മാതാവിനെയോ പിതാവിനെയോ ബന്ധുക്കളെയോ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരും വിധിക്കപ്പെടുന്നു, അവരോട് കൂടെ നീയും വിധിക്കപ്പെടുന്നു.
But if Ananias had said there,
എന്നാൽ അനന്യാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക,
Sapphira, I'm not going to do what you say.
Sapphira, ഞാൻ നീ പറയുന്നത് ചെയ്യുവാനായിട്ട് പോകില്ല.
Play the fool in the church.
നാം ഒരു ബുദ്ധിമോശമുള്ളവരായിട്ട്
സഭയിലായിരിക്കും.
അവരുടെ ഭവനത്തിലെ ചില വാക്കുതർക്കങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടായെന്നിരിക്കും. അങ്ങനെയുള്ളതാ യുദ്ധങ്ങൾ നല്ലതാണ്. കാരണം നാം ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. എന്ത് സംഭവിക്കുമായിരുന്നു നിങ്ങൾ കരുതുന്നു?
Ananias would have lived and Sapphira would also have lived.
അനന്യാസും സഭയും ജീവിക്കുമായിരുന്നു.
If he had hated his wife and loved God.
അവൻ അവന്റെ ഭാര്യയെ പാലിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം.
Let me show you an example from the I told you about Adam, how he loved Eve and the result was both of them got thrown out of paradise.
ആദാമിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അവൻ ഹവ്വായെ സ്നേഹിക്കുകയും അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറദീസായിൽ നിന്ന് പുറത്തു പോവുകയും
ചെയ്തു.
അനന്യാസ് അവന്റെ ഭാര്യയെ കൂടുതലായിട്ട് സ്നേഹിച്ചു, അവർ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു.
Now I'll show you a wonderful example of the opposite.
അതിന്റെ നേരെ വിപരീതമായ ഒരു അത്ഭുതകരമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ
ആഗ്രഹിക്കുന്നു.
ഇയ്യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം.
See, we know that Job suffered a lot.
ജോബ് വളരെയധികം സഹിച്ചു എന്ന് നാം കാണുന്നു.
He suffered. And his wife also suffered.
അവന്റെ ഭാര്യയും അനേകമായിട്ട് സഹിച്ചു.
And they lost their children, they lost their property, business, everything.
അവരുടെ കുഞ്ഞുങ്ങളെ സമ്പത്ത് പണം ഇതെല്ലാം അവർക്ക് നഷ്ടമായി.
And then the next thing was he became sick.
അതിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്ന അവന്റെ ശരീരത്തിൽ അവൻ രോഗം ബാധിച്ചവനായിട്ട് മാറി.
Job chapter 2, we read, and Satan went out, verse 7, smote Job with sore boils.
യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിന്റെ ഉള്ളംകാല് മുതൽ നെറുക് വരെ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു.
Why he was in this condition?
അവൻ ഈ അവസ്ഥയിലായിരുന്നപ്പോൾ
his wife said to him in verse 9, why don't you curse God and die? That means, why don't you commit suicide now?
ഈ അവസ്ഥയിൽ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കുന്നില്ല, അതിന്റെ അർത്ഥം നീ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന്.
And see how he speaks. He didn't speak like Adam.
ഇവിടെ നോക്കുക, ഇയ്യോബ് എങ്ങനെയാണ് സംസാരിച്ചത്. അവൻ ആദാം സംസാരിച്ചതുപോലല്ല സംസാരിച്ചത്. അവൻ ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ചെയ്തതിന് എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ ഏതായാലും ആത്മഹത്യ ചെയ്യാം,
I will curse God.
ഞാൻ ദൈവത്തെ തള്ളിപ്പറയാം.
See how he speaks to his wife.
അവൻ എങ്ങനെയാണ് അവന്റെ ഭാര്യയോട് സംസാരിച്ചതെന്ന് നോക്കുക. പത്താമത്തെ വാക്യം,
you speak like a foolish woman.
അവൻ പറയുന്നു, നീ ഒരു അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു.
യു ഹാവ് യു ഹസ്ബൻഡ്സ് യു നോ ദാറ്റ് ഇഫ് യു സ്പീക്ക് ടു യുവർ വൈഫ് വാട്ട് വിൽ ഹാപ്പൻ ലൈക്ക് ദാറ്റ് യു സ്പീക്ക് ലൈക്ക് ദാറ്റ് ടു യുവർ വൈഫ്.
നിങ്ങൾ ഭർത്താക്കന്മാരെ നിങ്ങൾക്കറിയാം, ഈ വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്.
റിയലി ബി വാർ,
തീർച്ചയായും അവിടെ യുദ്ധം ഉണ്ടാവും.
യു സ്പീക്ക് ലൈക്ക് എ ഫൂളിഷ് വുമൻ,
നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ.
ഷാൾ വി അക്സെപ്റ്റ് ഗുഡ് ആൻഡ് നോട്ട് അഡ്വേഴ്സിറ്റി.
നാം ദൈവത്തിൽ നിന്ന് തിന്മ നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞാല്.
He wanted to please God.
ആ ഇയ്യോബ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു.
What was the result?
എന്താണ് ആ അതിന്റെ ഫലം എന്തായിരുന്നു?
He and his wife were blessed at the end of the book.
ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവനും അവന്റെ ഭാര്യയും അനുഗ്രഹം പ്രാപിച്ചു.
God gave him double of everything he lost.
അവിടെ പറയുന്നു ദൈവം അവന് മുൻപുണ്ടായിരുന്നതിന്റെ ഇരട്ടിയായിട്ടെല്ലാം കൊടുത്തു.
From the same wife he got 10 more children.
അതേ ഭാര്യയിൽ നിന്ന് ദൈവം അവന് 10 കുഞ്ഞുങ്ങളെയും കൂടെ കൊടുത്തു.
And those three daughters were the most beautiful in that whole land.
അതിലെ മൂന്ന് പെൺകുട്ടികൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതിലെ ഏറ്റവും സുന്ദരികളായിരുന്നു.
Then the wife would have been happy.
അപ്പോൾ ആ ഭാര്യ സന്തോഷമുള്ളവളായിരുന്നു.
How did that wife experience that blessing?
അവൾ എങ്ങനെയാണ് അനുഗ്രഹം അനുഭവിക്കാൻ ഇടയായി?
Job hated her and loved God.
കാരണം ജോബ് അവളെ പാലിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തു.
That is an example for all of us.
അതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതായ ഒരു ഉദാഹരണം.
You want to bless your relatives?
നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ നിത്യതയിലുള്ളതായ ഒരു അനുഗ്രഹത്താൽ അവരെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ?
Displease them and please God.
നിങ്ങൾ അവരെ പാലിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും
ചെയ്യുക.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും അനുഗ്രഹം പ്രാപിക്കും, നിങ്ങളുടെ ബന്ധുക്കളും അനുഗ്രഹം പ്രാപിക്കും.
യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യുവർ വൈഫ് വിൽ ബി ബ്ലെസ്ഡ് ബിക്കോസ് യു വാണ്ട് ടു പ്ലീസ് ഗോഡ് ആൻഡ് നോട്ട് പ്ലീസ് യുവർ വൈഫ്.
നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീയും അനുഗ്രഹം പ്രാപിക്കും, എന്റെ ഭാര്യയും അനുഗ്രഹം പ്രാപിക്കും.
But if you try to please your wife and please your relatives, you also suffer, wife also suffers.
എന്നാൽ നീ നിന്റെ ഭാര്യയോ നിന്റെ ബന്ധുക്കളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീയും കഷ്ടത അനുഭവിക്കേണ്ടി വരും, നിന്റെ ബന്ധുക്കളും കഷ്ടത അനുഭവിക്കേണ്ടി വരും.
How God tests us.
അങ്ങനെയാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്.
The first area where God tests us is this area in your attitude to your relatives.
നമ്മുടെ ജീവിതത്തിലെ ദൈവം പരീക്ഷിക്കുന്ന ഒന്നാമത്തെ മേഖല നമ്മുടെ ബന്ധുക്കളോട് നമുക്കുള്ളതായ attitude ആണ്.
I'm not saying that we should be rude to them.
നാം അവരോട് ക്രൂരരായിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്.
See, a lot of young people in our churches, their parents are not in our church.
നമ്മുടെ സഭകളിലുള്ള അനേക യുവാക്കൾ അവരുടെ മാതാപിതാക്കളാരും നമ്മുടെ സഭകളിലുള്ളവരല്ല.
In Bangalore.
ബാംഗ്ലൂരിൽ പോലും.
So when the time comes time for their marriage, their parents will suggest some unbeliever.
ഒരു വിവാഹത്തിന്റേതായ സമയം വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ ഏതെങ്കിലും അവിശ്വാസികളായിട്ടുള്ള അവരെ അവർക്ക് വേണ്ടി കണ്ടുപിടിക്കും.
So then I tell them,
ഞാൻ അപ്പോൾ അവരോട് പറയാറുണ്ട്,
now you are going to face a test.
നിങ്ങൾ ഒരു പരീക്ഷയെ നേരിടുവാൻ പോവുകയാണ്.
First test of discipleship.
ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പരീക്ഷ.
This is the standard one. One of first standard examination.
ഇത് ഒരു സാധാരണ നിലവാരത്തിലുള്ളതായ പരീക്ഷയാണ്.
First examination.
ഒന്നാമത്തെ പരീക്ഷയാണ്.
You fail, you can never go to second standard.
ഇവിടെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രണ്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കത്തില്ല.
You must pass.
നിങ്ങൾ ഇവിടെ വിജയിക്കണം.
What must you do?
എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്?
You must say, God says in 2 Corinthians 6:14, you must not be unequally yoked with unbelievers.
ദൈവം കൊരിന്ത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇണയില്ല പിണയോട് ചേരരുത് എന്ന്.
And your parents say, no, it's all right.
നിന്റെ മാതാപിതാക്കൾ പറയുന്നു അതിന് കുഴപ്പമില്ല, അതാകാമെന്ന്.
Now the question is, are you going to please God? Are you going to please your parents?
ഇപ്പോൾ ചോദ്യം, നീ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതോ നിന്റെ മാതാപിതാക്കളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
But don't be rude to your parents.
എന്നാൽ നിന്റെ മാതാപിതാക്കളോട് നീ ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ല.
Don't say to your dad, you are stupid, you don't know anything, what are you talking about?
നിന്റെ പിതാവിനോട് പറയരുത്, നീ എന്തൊരു പോഷനാണ്, നീ എന്താണ് സംസാരിക്കുന്നതെന്ന്.
Never, we must never in our life speak rudely to our parents.
നമ്മുടെ മാതാപിതാക്കളോട് നാം അത്ര ക്രൂരമായിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല.
I'm 60 years old. Even today when I speak to my mother, I speak very respectfully.
ഞാൻ എനിക്കിപ്പോൾ 60 വയസ്സായി, എന്നാലും ഞാൻ എന്റെ മാതാവിനോട് ഇപ്പോൾ സംസാരിക്കുമ്പോഴും വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്.
I have always spoken respectfully to my father when he was alive and to my mother, even though I disagree with them in many things.
എന്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ അവരുമായിട്ട് യോജിക്കുവാൻ കഴിയുകയില്ലായിരുന്നെങ്കിലും ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടെ തന്നെയാണ് സംസാരിച്ചിരുന്നത്.
Honor your father and mother and then it will go well with you.
ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കുക, അപ്പോൾ എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകും.
Honor your father and mother does not mean disobey God and please them.
നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം നീ ദൈവത്തെ അപ്രസാദമായിട്ട് ചെയ്യുകയും അവരെ പ്രസാദിപ്പിക്കുകയും വേണമെന്നല്ല.
You cannot be a disciple.
അപ്പോൾ നിനക്ക് ഒരു ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല.
I remember when I took baptism.
I
was the first person in my family to take baptism.
എന്റെ ഭവനത്തിൽ ആദ്യമായിട്ട് സ്നാനപ്പെട്ടതായ വ്യക്തി ഞാനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല.
സ്നാനമെടുക്കാത്ത
മറ്റുള്ള എല്ലാവരെയും വിധിക്കുക അല്ല ചെയ്യുന്നത്, അതെന്റെ കാര്യമല്ല.
ഐ നോ വാട്ട് ഐ ഹാവ് ടു ഡു.
ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.
You do is your business. I know what I have to do.
നിങ്ങള് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യം, ഞാൻ എന്നാൽ എന്റെ കാര്യം ചെയ്യുന്നു. എനിക്ക് ദൈവത്തോട് സമാധാനം പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ദൈവത്തെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്.
My father believes in what my mother believes is their business.
എന്റെ മാതാവും പിതാവും വിശ്വസിക്കുന്നത് അവരുടെ കാര്യം.
I know what I believe. I have to do what God says.
ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. ദൈവം പറയുന്നത് ഞാൻ ചെയ്യണം.
If I had not taken that step 39 years ago, I would not be here today.
39 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു ചുവട് ഞാൻ വെച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ
കാണുകയില്ലായിരുന്നു.
യേശുവിന്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നു.
God shows you something from his word.
ദൈവം തന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ മറ്റുള്ള ആരെയും നിങ്ങൾ നോക്കേണ്ടതായ ചോദിക്കേണ്ടതായ കാര്യമില്ല.
I'm not telling you when some preacher points out something.
ചില ഉപദേശകന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്.
I'm saying when you are convinced that God has shown you something from his word.
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്നെ ചില കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചു തരുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിനക്ക് ദൈവത്തെ അപ്പോൾ അനുസരിക്കാതിരിക്കാൻ
കഴിയുന്നില്ല. You take the wrong turning there and all your life you'll be on the wrong road.
അല്ലെങ്കിൽ ആ സമയം മുതൽ തന്നെ നീ തെറ്റായ വഴികളിലൂടെ പോകുകയും നിന്റെ ജീവിതം എന്നും തെറ്റായ പാതയിൽ
സഞ്ചരിച്ചുകൊണ്ടിരിക്കും.
ദൈവം എന്തെങ്കിലും നിന്നെ കാണിക്കുമ്പോൾ അത് അനുസരിക്കുക.
And if you have to disagree with your parents or relatives, be very respectful and disagree.
ആ സമയങ്ങളിൽ നിന്റെ മാതാപിതാക്കന്മാരോട് സഹോദരങ്ങളോട് വിയോജിക്കണമെങ്കിൽ ബഹുമാനത്തോടുകൂടെ നീ വിയോജിക്കുക.
I tell the young brothers,
പ്രിയപ്പെട്ട യുവ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ.
In Bangalore, I tell the young brothers,
ബാംഗ്ലൂർ സഭയിലുള്ളതായ യുവ സഹോദരന്മാരോട് ഞാൻ
പറയാറുണ്ട്
നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് നിങ്ങൾ വിയോജിക്കണം.
Dad, I love you very much. I respect you very highly.
പിതാവിനോട് പറയണം, പിതാവേ ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു.
Please excuse me. I cannot do what you say because God is telling me something else.
എന്നോട് ക്ഷമിക്കുക, നീ പറയുന്നത് എനിക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല, കാരണം ദൈവം എന്നോട് മറ്റൊന്നാണ് പറയുന്നത്.
That is the way we should disagree with our parents.
ആ വിധത്തിലാണ് നാം നമ്മുടെ മാതാപിതാക്കന്മാരോട് വിയോജിക്കേണ്ടത്.
And even with our wives, I'm not saying that you should say like Job, you are like a foolish woman.
നമ്മുടെ ഭാര്യമാരോടും യോബ് പറഞ്ഞതുപോലെ പൊട്ടിയായ സ്ത്രീയെ എന്ന് പറയണമെന്നല്ല ഞാൻ പറയുന്നത്.
He was under the old, before the Old Testament, so he is forgiven many things.
യോബ് പഴയ നിയമത്തിനും പിന്നിലാണ് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെയായിരുന്നില്ല.
We are in the new covenant.
നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്നവരാണ്.
And you have to disagree with your wife, you can be very kind and very gracious and very loving and say I'm sorry, I can't do it.
നമ്മുടെ ഭാര്യയോട് വിയോജിക്കേണ്ടപ്പോൾ അവളോട് വളരെ സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിയോജിക്കാം ആ കാര്യത്തിൽ.
This is very important.
നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമേറിയതായ
കാര്യമാണ്.
മാതാവും പിതാവും മാത്രമല്ല,
ഭാര്യയും
കുഞ്ഞുങ്ങളും മാത്രമല്ല.
It also says here, brothers and sisters.
ഇവിടെ വീണ്ടും പറയുന്നു സഹോദരന്മാരും സഹോദരിമാരും. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 വാക്യം.
It's referring to our brothers and sisters in our church.
അത് നമ്മുടെ സഭയിലുള്ള സഹോദരി സഹോദരന്മാരെയും ചൂണ്ടിക്കാണിക്കുന്നു.
See, sometimes we can be so worried about what the brothers and sisters say that we don't do what God says.
നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്ത് പറയുന്നതിനെ പറ്റി നമ്മൾ കൂടുതൽ ഭാരപ്പെടുമ്പോൾ ദൈവം പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല.
You may be in a particular denomination.
നീ ഒരു പ്രത്യേക സഭാവിഭാഗത്തിലാണെന്ന് കരുതുക.
Maybe all your life you were there.
നിന്റെ ജീവിതകാലം മുഴുവൻ നീ അവിടെയായിരുന്നു കരുതുക. നിന്റെ ചെറുപ്പകാലം മുതലേ.
These brothers and sisters around you in that church, you have known them for 30 years.
നിന്റെ സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ 30 വർഷമായിട്ട് നീ അറിയുന്നു.
You love them so much.
നീ അവരെ വളരെയധികമായിട്ട് സ്നേഹിക്കുന്നു.
Now God is asking you to do something.
ഇപ്പോൾ ദൈവം നിന്നോട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറയുമ്പോൾ
you have to leave that denomination.
അതിന്റെ അർത്ഥം നീ ആ സഭാവിഭാഗത്തെ വിട്ടുപോകണം എന്നുള്ളതാണ്.
Then what will happen?
അപ്പോൾ എന്ത് സംഭവിക്കും?
Then you think of all these brothers and sisters who we have known for 30 years.
അപ്പോൾ നീ ചിന്തിക്കാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് എനിക്കറിയാവുന്ന ഈ സഹോദരി സഹോദരന്മാരെ പറ്റി.
And all the their advice you listen to.
അവരുടെ ഉപദേശങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
No, don't do that.
അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്.
God says something else.
ദൈവം മറ്റൊന്നാണ് പറയുന്നത്.
Again you are in a choice. Shall I obey God or shall I please these dear brothers and sisters?
വീണ്ടും നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുകയാണ്. ദൈവം പറയുന്നത് അനുസരിക്കണമോ അതോ ഈ സഹോദരി സഹോദരന്മാർ പറയുന്നത് അനുസരിക്കണമോ?
It's like till then you were on a straight road. But now there's a division in the road.
അതുവരെയും നീ ഒരു നേർപ്പാതയിൽ വരികയായിരുന്നു, എന്നാൽ ഇവിടെ പാത രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നതായ ഒരു പോയിന്റിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്.
You come to a division in the road, you have to decide. Shall I turn left or right?
ഒരു പാത രണ്ടായിട്ട് വേർതിരിയുന്നിടത്ത് വരുമ്പോൾ നീ തീരുമാനിക്കണം, ഇപ്പോൾ ഞാൻ ഇടത്തോട്ട് തിരിയണമോ അതോ വലത്തോട്ട് തിരിയണമോ എന്ന്.
Until then you don't have to take any decisions, you just drive along.
അതുവരെയും നീ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല, നിനക്ക് നേരെ ഓടിച്ചു പോകാനായിട്ട് കഴിയും.
When you come to this point, you have to decide.
ഇങ്ങനെ ഒരു പോയിന്റിൽ വന്നു കഴിയുമ്പോൾ നീ ഒരു തീരുമാനം
എടുക്കേണ്ടതായിട്ടുണ്ട്.
ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുന്നു അതോ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോകുന്നു?
If you want to be popular,
നീ ഒരു പ്രശസ്തിയുള്ള മനുഷ്യനാകണമെങ്കിൽ
definitely you will please man.
തീർച്ചയായും നീ മനുഷ്യനെ പ്രസാദിപ്പിക്കാനുള്ള തീരുമാനം എടുക്കും.
When you please God, it's not going to be a popular way.
നീ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു പ്രശസ്തി തരുന്നതായ ഒരു കാര്യമായിരിക്കില്ല.
Most people seek to please men because they want to be popular.
പ്രശസ്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക മനുഷ്യരും മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട്
തിരഞ്ഞെടുക്കും.
ദൈവം ഇത് കാണുന്നു, എന്റെ ഹൃദയത്തിലുള്ള എന്താണെന്ന് ദൈവം കാണുന്നു.
You may have many reasons why you are doing it.
നിന്റെ ജീവിതത്തിലെ പല കാരണങ്ങൾ നിനക്ക് പറയുവാനായിട്ടുണ്ടായിരിക്കും. എന്നാൽ ദൈവത്തെ ബുദ്ധിഹീനനാക്കുവാൻ നിനക്ക് കഴിയില്ല.
Exactly the real reason.
അതിന്റെ യഥാർത്ഥമായ കാരണം എന്താണെന്ന് ദൈവത്തിന് അറിയാം.
Even though you may say many, many other reasons.
വേറെ പല കാരണങ്ങൾ നീ പറയുന്നുണ്ട് എങ്കിലും.
I remember when I was a very young Christian and I started preaching the word.
ഒരു വളരെ യുവത്വത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഞാൻ തുടങ്ങിയതായ കാലം ഞാൻ ഓർക്കുന്നു.
God asked me a question.
ദൈവം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.
Do you want to impress people or do you want to help them?
നീ മനുഷ്യരെ മുൻപിൽ നിന്റെ ഇമേജ് കൂട്ടുവാൻ ആഗ്രഹിക്കുന്നുവോ, നീ അവരെ സഹായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ?
I said, Lord, I want to help them.
ദൈവമേ, ഞാൻ അവരെ സഹായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
The Lord said, stop trying to impress them.
അവരെ അവരുടെ മുൻപിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക.
So I said, okay. I don't want to please men anymore.
ഞാൻ ഒരിക്കലും മനുഷ്യനെ ഇനി മുതൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
I want to say what is good for them, even if it's painful.
ഞാൻ അവർക്ക് നന്മയായിരിക്കുന്നത് പറയുവാൻ ആഗ്രഹിക്കുന്നു, അത് അവർക്ക് വേദനാജനകമാണെങ്കിലും.
Like a mother will give a bitter medicine to his child, even if the child is screaming.
ഒരു കുഞ്ഞു കരയുമെങ്കിലും അതിന് കൈപ്പേറിയതായ മരുന്ന് കൊടുക്കുന്ന ഒരു അമ്മയുടെ സ്നേഹം പോലെയാണത്.
How the father will hold that child and make the doctor give an injection, even though the child is screaming.
ഒരു കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ പിതാവ് മുറുകെ പിടിക്കുകയും ഡോക്ടർ ആ കുഞ്ഞിനെ കുത്തിവെക്കുകയും ചെയ്യുന്നത് പോലെയുള്ളതായ ഒരു കാര്യമാണത്.
See, the father is willing to displease the child because he knows it's good for the child.
ആ കുഞ്ഞിന് എന്താണ് നന്മയായിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസാദിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ആ പിതാവ് തയ്യാറാകുന്നു.
What type of father will you be if the child says, no, I don't want that bitter medicine? He says, okay child, I won't give you the bitter medicine.
ആ കുഞ്ഞ് കൈപ്പേറി ആ മരുന്ന് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ കുഞ്ഞിനോട് ശരിയെങ്കിൽ ഞാൻ നിനക്ക് മരുന്ന് തരുന്നില്ല എന്ന് പറയുന്ന ഒരു പിതാവാണ് നീ എങ്കിൽ ഏത് വിധത്തിലുള്ള
പിതാവായിരിക്കുന്ന
മറ്റൊരു ദിവസം കുഞ്ഞ് എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറയുമ്പോൾ നീ പറയുന്നു സാരമില്ല കുഞ്ഞ് നീ ഇഞ്ചക്ഷൻ എടുക്കണ്ട ഞാൻ തരുന്നില്ല എന്ന് പറയുന്നു. ആ കുഞ്ഞ് മരിച്ചു
പോകും.
ഒരു പിതാവും അങ്ങനെയല്ല.
അനേക
ഉപദേഷ്ടാക്കന്മാര് അങ്ങനെയാണ്.
Let's make them happy.
അവരെ ആ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ മരിച്ചു പോയിക്കൊള്ളട്ടെ.
I don't want you to die. That's why I don't try to make you happy.
നിങ്ങൾ മരിച്ചു പോകേണ്ട പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തത്.
There was a brother who came to our church some years ago in Bangalore.
ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ സഭയിലേക്ക് കടന്നു വന്നതായ ഒരു സഹോദരനുണ്ട്.
I speak to him the same way I speak to everybody else.
മറ്റുള്ള എല്ലാവരോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ ആ സഹോദരനോട് സംസാരിച്ചു.
Spoke some strong words to him about discipleship and obeying God.
ശിഷ്യത്വത്തെ പറ്റി വളരെ കഠിനമായ ചില കാര്യങ്ങളും ദൈവത്തെ അനുസരിക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ ആ സഹോദരനോട് പറഞ്ഞു.
അവന്
അത് അങ്ങ് സ്വീകരിക്കുവാനായിട്ട് കഴിയാതായി പോയി. അവൻ മറ്റുള്ളവരോട് പറഞ്ഞു, സഹോദരൻ ടാക്ക് വളരെ കഠിനമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ
I told him, brother, I don't want you to appreciate me.
ഞാൻ പറഞ്ഞു, സഹോദര നീ എന്നെ എന്നെ പറ്റി നല്ലത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I'm not actually interested what you think about me.
നീ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ ഭാരപ്പെടുന്നില്ല.
I am interested in your soul.
ഞാൻ നിന്റെ ആത്മാവില ആഗ്രഹമുള്ളവനാണ്.
I'm your elder.
ഞാൻ നിന്റെ മൂപ്പനാണ്.
I'm going to give you God's best.
ദൈവത്തിന് നിന്നിൽ നിന്നും ഏറ്റവും നല്ലത് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
You like it or not?
നീ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും,
painful or not,
നിനക്ക് വേദന ഏറിയതാണെങ്കിലും വേദന ഇല്ലാത്തതാണെങ്കിലും,
if you are not part of my church, I'll tell you nothing. You can do what you like.
നീ എന്റെ സഭയിൽ ഇല്ലാത്തയാളാണെങ്കിൽ ഞാൻ നിന്നോട് ഇതൊന്നും പറയത്തില്ല.
If you are part of my church, I will give you God's best.
നീ എന്റെ സഭയിലെ അംഗമാണെങ്കിൽ ദൈവം തരുന്ന ഏറ്റവും ഉത്തമമായത് ഞാൻ നിന്നിൽ
നിന്നും,
ഞാൻ നിന്നെ ഗുണീകരിക്കും.
I will rebuke you.
നിന്നെ ഞാൻ ശാസിക്കും.
I will also encourage you.
നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും.
I will not seek to please you.
ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
And I don't care. Yeah, I said it doesn't matter even if you don't appreciate what I say.
ഞാൻ പറയുന്നത് നീ സ്വീകരിച്ചില്ലെങ്കിലും അതൊരു കാര്യമുള്ളതായ കാര്യമല്ല.
Then I said,
ഞാൻ അവനോട് പറഞ്ഞു,
at the judgment seat of Christ,
യേശു കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ,
you will definitely thank me for everything I say.
ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും നീ എന്നോട് നന്ദി പറയും.
That day you will understand why I spoke so strongly to you.
ആ ദിവസം നീ മനസ്സിലാക്കും ഞാൻ എന്തുകൊണ്ട് അത്ര കഠിനമേറിയതായ കാര്യങ്ങൾ പറഞ്ഞു.
So Jesus was like that.
യേശു കർത്താവ് അങ്ങനെയായിരുന്നു.
He was not interested in just pleasing people and say, oh, Jesus so nice, he says nice things.
അവൻ മറ്റുള്ള മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. യേശു കർത്താവ് എത്ര നല്ലവനാണ്, എന്ത് നല്ല കാര്യങ്ങൾ പറയുന്നു എന്ന്.
He spoke things which were for their eternal good.
അവരുടെ നിത്യമായ നിത്യതയിലുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങളാണ് യേശു പറഞ്ഞത്.
Like a surgeon cutting open his stomach because he wants to take out the cancer that's killing this poor man.
അവന്റെ വയറ് കീറി മുറിച്ച് വയറിനകത്തുള്ള ക്യാൻസർ എടുത്തു കളയുന്ന ഒരു ഡോക്ടറെ പോലെയാണ് അത്.
That's very painful.
അത് വളരെ വേദനയേറിയതായ ഒരു കാര്യമാണ്.
But the doctor will do it because he loves that man.
കാരണം ഡോക്ടർ അത് ചെയ്യുന്നു, കാരണം ഡോക്ടർ അവനെ ആ രോഗിയെ സ്നേഹിക്കുന്നു.
So we must love God so much that we must be willing to hurt our brothers and sisters in order to please God.
നാം ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കണം, നമ്മുടെ സഹോദരന്മാരെ പകച്ചിട്ടും അതിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക്
കടക്കണം.
നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ട്,
by what we say,
നമ്മൾ പറയുന്നതിലൂടെ അവർ വേദനിക്കുവാനായിട്ട് ഇടയാകണം. കാരണം നാം അവരെ സ്നേഹിക്കുന്നു.
Just like a mother loves the child to whom he gives the bitter medicine.
കൈപ്പേറിയ മരുന്ന് ആ കുഞ്ഞിന് കൊടുക്കുന്നത് വഴി ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മയെ പോലെയാണ്.
So Jesus said, that's the way to be my disciple.
യേശു കർത്താവ് പറഞ്ഞു, ഇതാണ് എന്റെ ശിഷ്യന്മാരെ ശിഷ്യനായിരിക്കാനുള്ള വഴി.
ഇൻ സിമ്പിൾ വേർഡ്സ് ജീസസ് വാസ് സെയിങ്, ഐ മസ്റ്റ് ബി നമ്പർ വൺ ഇൻ യുവർ ലൈഫ്.
യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം ഞാനായിരിക്കണം.
സോ വാട്ട് ഓൾ വി ഹാവ് ടു ഹേറ്റ്,
എന്തൊക്കെയാണ് നാം പാലിക്കേണ്ടത്?
ഫാദർ,
പിതാവിനെ,
ഫാദർ,
അമ്മയെ.
സോ ഹിയർ ഇൻ വേഴ്സ് 26,
26-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. ഭാര്യ, കുട്ടികള്,
സഹോദരന്മാരെ,
അവസാനമായിട്ട് ഏറ്റവും ഭാരമേറിയതായ കാര്യം പറയുന്നു,
my own life,
എന്റെ സ്വന്തം ജീവൻ.
There are a lot of people who are very happy when they hear about hating father and mother because as it is they don't like their father and mother.
മാതാവിനെ പിതാവിനെ പാലിക്കണം എന്ന് പറയുന്നതിൽ അനേകർ കേൾക്കുമ്പോൾ സന്തോഷമാണ്, കാരണം അവരവരെ സ്നേഹിക്കുന്നില്ല.
Very glad. Yeah, we must hate father and mother.
അത് കേൾക്കാനായിട്ട് വളരെ സന്തോഷമാണ്. തീർച്ചയായും നാമ മാതാവിനെയും പിതാവിനെയും പാലിക്കണം എന്ന് പറയും.
Mommy doesn't know what she's talking about. I must tell her that.
അമ്മ എന്താണ് പറയുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല, ഞാൻ തീർച്ചയായും ഇത് അമ്മയോട് പറയും. അത് തെറ്റായ ഒരു ആത്മാവാണ്.
There are a lot of people who like to hate wife and children because they want to be the head in their home in a wrong way.
ഭാര്യയും കുഞ്ഞുങ്ങളെയും പാലിക്കുന്ന അനേകരുണ്ട്, കാരണം തെറ്റായ വഴിയിൽ ആ കുടുംബത്തിന്റെ നാഥനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു.
Brothers and sisters,
സഹോദരി സഹോദരന്മാരെയും.
But when it comes to your own life, that's really difficult.
എന്നാൽ നിങ്ങളുടെ സ്വന്തം ജീവനോട് വരുമ്പോൾ അത് തീർച്ചയായും പ്രയാസമുള്ളതായ കാര്യമാണ്. അതാണ് യഥാർത്ഥമായ പരീക്ഷ.
Your own opinions,
നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ പാലിക്കുക.
Seek God's will.
ദൈവത്തിന്റെ അഭിപ്രായം അന്വേഷിക്കുക.
So often when we try to serve God, we've got our own opinions. This is the better way to serve God.
ദൈവത്തെ സേവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്, ഇതായിരിക്കും നല്ല വഴി എന്ന്.
Is that God's way?
അത് ദൈവത്തിന്റെ വഴിയാണോ?
Or is it man's way?
അതോ മനുഷ്യന്റെ വഴിയാണോ?
I remember when I was going to take baptism.
ഞാൻ ഓർക്കുന്നു, ഞാൻ സ്നാനം എടുക്കുവാനായിട്ട് പോകുമ്പോൾ
people said to me,
ചിലർ എന്നോട് പറഞ്ഞു,
listen, if you take baptism, they'll throw you out of the church. If you stay here, there's so many needy people in the church, you can help them. I was only 19 years old, so that sounded a very reasonable argument to me. But every time I knelt down to pray, I would feel God was saying, "You're not listening to me, why should I listen to you?" Finally, after 1.5 years like that, I said, "Lord, I don't care who throws me out of where, I want to obey you." From that day, I decided I only want to please God. I don't want to please any man. After 39 years, I can tell you I'm a very happy man. Nobody can make me their slave. No rich man sitting in the church can make me his slave. Impossible. I don't want his wealth, I don't want his influence, I want to please God. Jesus was. We have to hate our own life,
our own
opinions, our own reputation. We have a reputation. We must hate it. Because we want to please God. Never get God's best because they love their own reputation. They won't correct a brother strongly because they will lose their reputation as a gentle brother. I don't care what you think of me. I want what is good for you. So we must hate our own life. I must let Jesus be Lord of every area of my life. That is to be a disciple. That's what it means to be a disciple. Every person who comes to our church, we must bring them to this place. All the time, challenge them to be disciples, to make Jesus first in their life.
You
just tell them to read the Bible and pray. Give out tracts and witness. Do a lot of activity. And Jesus is not first in their life. They will become religious Pharisees with a lot of activity. That's what's happened today in Christendom.
There are
Pharisees in every denomination.
Even
in the best denomination, there are Pharisees. In my church in Bangalore, there are Pharisees sitting there. I speak to them, I say, "You fellows are Pharisees." I tell them straight to their face. You're just proud that you're better than other people. You don't hate your own life. You have asked Jesus to come into your heart, but he's not Lord of your life. Supposing your heart is like a house with
100
rooms. Have you seen some hotel with 100 rooms? You see 100 windows there. And some rooms there are light.
Which rooms are occupied?
Some some rooms are empty. Gosh.
ചില മുറികളിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അന്ധകാരത്തിലായിരിക്കും.
Our heart is like a building with 100 rooms.
മുറികൾ ഉള്ളതായ ഒരു കെട്ടിടം പോലെയാണ് നമ്മുടെ ഹൃദയം.
You ask Jesus to come into the heart.
യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ
you ask him to occupy one room.
യേശുവിനെ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുവാനാണ് നമ്മൾ അനുവദിക്കുന്നത്.
Now you see, you when you go to hotel, you occupy one room.
നിങ്ങൾ ആ ഹോട്ടലിലേക്ക് കടന്നു ഒരു മുറിയിൽ
താമസിക്കുന്നു.
എപ്പോൾ നിങ്ങൾ ഹോട്ടലിലേക്ക് പോയാലും നിങ്ങൾ ഒരു മുറിയിലാണ് താമസിക്കുന്നത്.
But if the president of the United States comes to Bahrain, he'll book the whole hotel.
എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ബഹ്റൈനിലേക്ക് വരുന്നെങ്കിൽ ആ ഹോട്ടൽ മുഴുവനും അവൻ താമസിക്കും. എല്ലാ മുറിയിലും അവന്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും.
He won't take one room.
അവൻ ഒരു മുറിയായിട്ട് എടുക്കത്തില്ല.
When Jesus comes into a heart,
യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ
he doesn't want one room.
യേശു കർത്താവിന് ഒരു മുറിയല്ല ആവശ്യമായിരിക്കുന്നത്.
He wants the whole heart.
യേശു കർത്താവ് ആ ഹൃദയം മുഴുവനുമാണ് ചോദിക്കുന്നത്.
What does that mean?
എന്താണ് അത് അർത്ഥമാക്കുന്നത്?
Means you must allow him to have control over every area of your life.
അതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രിതാവ് യേശു കർത്താവായിരിക്കണമെന്നാണ്.
Think of it like a house.
അതൊരു വീട് പോലെയാണെന്ന് കരുതുക.
Jesus came to your house one day.
യേശു കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ദിവസം കടന്നു വരുന്നു എന്ന് കരുതുക.
I am sure you will give him the best room in your house.
നിങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും നല്ല മുറി നിങ്ങൾ യേശുവിന് വേണ്ടി കൊടുക്കുമെന്ന് എനിക്കറിയാം.
Give him the best food.
ഏറ്റവും നല്ല ആഹാരം കൊടുക്കുമെന്ന് എനിക്കറിയാം.
You take leave in order to be with him.
യേശു കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് അവധി എടുക്കുകയും ചെയ്യും.
He will treat him like an honored guest.
വളരെ ബഹുമാനീയനായ ഒരു സന്ദർശകനെ പോലെ നീ അവരെ യേശുവിനെ സ്വീകരിക്കും.
Suppose Jesus goes and opens your drawer and says, I want to look at your passport.
യേശു കർത്താവ് നിന്റെ മേശയുടെ ഡ്രോവർ തുറന്നിട്ട് അതിന്റെ ബാങ്കിലെ പാസ്ബുക്ക് ഞാൻ കാണണം എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും?
How will you feel if a guest stays in your house and opens your drawer and says, I want to see your bank passbook?
നിന്റെ ഭവനത്തിൽ താമസിക്കുന്ന ഒരു സന്ദർശകൻ നിന്റെ മേശയുടെ വലിപ്പിൽ കിടക്കുന്നതായ പാസ്ബുക്ക് കാണണം എന്ന് പറഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കും എന്നോട്?
Stay in your room. Please leave all these things alone.
നാം പറയും, നീ നിന്റെ മുറിയിൽ താമസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ എന്റെ കയ്യിൽ വിട്ടേക്കുക.
That is how we treat Jesus.
അങ്ങനെയാണ് നാം യേശുവിനെയും സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ.
In the house? Is he in the house?
യേശു ഭവനത്തിലുണ്ടോ? തീർച്ചയായും ഉണ്ട്.
Have you received him into your heart?
നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്.
One room.
ഒരു മുറിയിൽ മാത്രം.
But you say, Lord, he's going to interfere in telling me how to spend my money and all. That is my business.
കർത്താവേ, നീ എന്റെ പണസംബന്ധമായ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, അത് എന്റെ സ്വന്തം കാര്യമാണ്.
That is another room. Don't get into that room.
അത് വേറൊരു മുറിയാണ്, നീ ആ മുറിയിലേക്കൊന്നും കയറാൻ പാടില്ല.
But all books I read in my library, please don't come there. You stay in the guest room and be an honored guest.
എന്റെ വായന മുറിയിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അവിടെ ഒന്നും നീ ഇടപെടുവാനായിട്ട് പാടില്ല, നീ സന്ദർശക മുറിയിൽ ഇരുന്നാൽ മതി.
But all magazines I'm reading, please don't interfere in all that.
എന്തെല്ലാം മാസികകളാണ് ഞാൻ വായിക്കുന്നത്, അതിലൊന്നും നീ ഇടപെടുവാനായിട്ട് പാടില്ല.
But all TV programs I watch, please don't interfere in all that.
ഞാൻ ടിവിയിൽ കാണുന്നതായ പരിപാടികളൊന്നും അതിലൊന്നും നീ ഇടപെടാതിരിക്കുക.
Jesus won't come like that.
യേശു കർത്താവ് അങ്ങനെ കടന്നു വരികയില്ല.
Even the president of America will not come to hotel with Jesus only one room.
അമേരിക്കയിലെ പ്രസിഡന്റ് പോലും ഒരു മുറി മാത്രം കൊടുക്കുന്ന ഒരു ഹോട്ടലിലേക്ക് കടന്നു വരുവാനായിട്ട്
ഇടയാകത്തില്ല. You think Jesus is in your heart? He's not in your heart.
യേശു കർത്താവ് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. നിങ്ങൾ വിചാരിക്കും യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന്, എന്നാൽ യേശു അവിടെ ഇല്ല.
He is Lord.
അവൻ കർത്താവാണ്.
He will not come as a guest.
അവനൊരു സന്ദർശകനായിട്ട് അവൻ വരത്തില്ല.
There are many titles for Jesus in the Bible.
യേശു കർത്താവിന് പല പേരുകൾ, സ്ഥാനപ്പേരുകൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ
കഴിയും. യുണീക് ടൈറ്റിൽസ്.
അതെല്ലാം പ്രത്യേകമായിട്ടുള്ളതായ നാമങ്ങളാണ്.
Lord.
കർത്താവ്.
Shepherd.
ആട്ടിടയൻ.
All the sheep must follow him.
അതിന്റെ അർത്ഥം എല്ലാ ആടുകളും അവനെ അനുഗമിക്കണമെന്നാണ്. വാതില്.
ഇസ് ദി ഓൺലി വേ ഇൻ ടു ഗോഡ്സ് കിംഗ്ഡം.
അതിന്റെ അർത്ഥം ആ ദൈവരാജ്യത്തിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ എന്നാണ്.
ദി ലൈഫ്.
ജീവിതം. ജീവൻ.
ഐ ആം ദി റിസറക്ഷൻ ആൻഡ് ദി ലൈഫ്.
ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു.
എവരിതിങ് എൽസ് ഈസ് ഡെത്ത്.
അല്ലാത്തതെല്ലാം മരണമാകുന്നു.
ദിസ് വൺ ടൈറ്റിൽ ഹി ഡസ് നോട്ട് ഹാവ്.
യേശു കർത്താവിന് ഒരു സ്ഥാനപ്പേര് മാത്രമല്ല.
ഗസ്റ്റ്.
സന്ദർശകൻ.
ഹി വിൽ നെവർ ബി എ ഗസ്റ്റ്.
യേശു കർത്താവ് ഒരിക്കലും ഒരു സന്ദർശകനല്ല.
യു കനോട്ട് ഇൻവൈറ്റ് ഹിം ഇൻ ടു യുവർ ലൈഫ് ആസ് എ ഗസ്റ്റ്.
നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്ദർശകനായിട്ട്, ഒരു അതിഥിയായിട്ട് യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല.
നോട്ട് പോസിബിൾ.
അത് സാധ്യമല്ല.
യു ഐദർ ഇൻവൈറ്റ് ഹിം ആസ് ലോർഡ് ഓർ ഹി സേസ് ഐ ആം നോട്ട് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ് അറ്റ് ഓൾ.
നിന്റെ ജീവിതത്തിലേക്ക് രാജാവായിട്ട് കർത്താവായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നേയില്ല.
You know what it means to receive Jesus into your life?
യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പറയുന്നു?
You give him the whole hotel.
അതിന്റെ അർത്ഥം ആ ഹോട്ടൽ മുഴുവനും യേശുവിനെ
whole heart.
എന്റെ ഹൃദയം മുഴുവൻ യേശുവിനെ വേണ്ടി കൊടുക്കുന്നു.
Examine my passbook, you can examine my bank account, my books, my television program, everything you can tell me what I should do, what I should not do.
നിനക്ക് എന്റെ ജീവിതത്തിലെ എല്ലാം പരിശോധിക്കാം. എന്റെ വായനമുറിയോ എന്റെ പാസ്ബുക്കോ എന്റെ ബാങ്ക് അക്കൗണ്ടോ ഞാൻ കാണുന്ന ടിവി പ്രോഗ്രാമോ ബുക്സോ എല്ലാം പരിശോധിക്കാം. നീ കൽപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും.
If I'm spending my money in some way, you should not, don't want me to spend it. Today I'll stop spending it like that.
ഞാൻ പണം ചിലവാക്കുന്നതായ വഴി നിനക്ക് ഇഷ്ടമില്ലായെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അത് നിർത്തി കളയും.
If you want me to stop reading some magazine or book today itself, I'll stop reading it.
ഞാൻ വായിക്കുന്നതായ ചില പുസ്തകങ്ങൾ തുറന്ന് വായിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് തന്നെ അത്
നിർത്തിക്കളയും.
ചില കാര്യങ്ങൾ വലിച്ചെറിയുവാനായിട്ട് നീ ആവശ്യപ്പെടുന്നത് നീ എന്റെ ഹൃദയത്തിന്റെ എല്ലാ മുറികളിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ശിഷ്യൻ എന്ന് പറയുന്നത്.
Every room, can you see a hotel room, hotel building with all the rooms lighted? What a beautiful picture that is.
ഒരു ഹോട്ടലിലെ എല്ലാ മുറികളിലും ലൈറ്റുകൾ കത്തുന്നു എന്ന് വിചാരിക്കുക, എത്ര ഭംഗിയേറിയതായ ഒരു ഹോട്ടൽ ആയിരിക്കും അത്.
How is it in your heart?
എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിന്?
This is the meaning of this word.
ഈ വാക്യങ്ങളുടെ അർത്ഥം ഇതാണ്.
I must be first in your life.
യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിരിക്കും.
My voice must be more important to you than the voice of your father and mother.
എന്റെ ശബ്ദം നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ശബ്ദത്തെക്കാൾ നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം.
My voice must be more important to you than the voice of your wife and children.
എന്റെ ശബ്ദം നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയുടെയോ നിന്റെ കുഞ്ഞുങ്ങളുടെയോ ശബ്ദത്തെക്കാൾ പ്രാധാന്യമേറിയതായിരിക്കും.
My voice must be more important to you than the voice of your own brothers and sisters in the church.
എന്റെ ശബ്ദം നിന്റെ സഭയിലെ നിന്റെ സഹോദരി സഹോദരന്മാരുടെ ശബ്ദത്തെക്കാളും പ്രാധാന്യമേറിയതായിരിക്കണം.
My voice must be more important even than your voice, which tells you to seek your own comfort.
എന്റെ ശബ്ദം നിന്റെ തന്നെ ശബ്ദത്തെക്കാളും നിന്റെ സുഖം അന്വേഷിക്കുന്നതായ ആ ശബ്ദത്തെക്കാളും പ്രാധാന്യമേറിയതായിരിക്കണം. അതാണ് വായിക്കുക എന്നുള്ളതിന്റെ അർത്ഥം.
It means that natural attachment I have towards my father and mother is cut.
പ്രകൃതിയാ നിന്റെ മാതാവിനോടും പിതാവിനോടും ഉള്ളതായ അടുപ്പം, ആ സ്നേഹം അത് മുറിക്കപ്പെടണം.
Replaced with a divine godly love for my father and mother.
ദൈവികമായ ആ സ്നേഹത്താല് ആ പ്രകൃതിയാ ഉള്ളതായ സ്നേഹം മാറ്റപ്പെടണം.
That means my natural attachment to my wife, which everybody else has for their wives, is cut.
എന്റെ ഭാര്യയോട് പ്രകൃതിയാ എനിക്കുള്ളതായ അടുപ്പവും ബന്ധവും മുറിച്ചു കളയണം.
Replaced with a divine love.
അത് ദൈവികമായ സ്നേഹത്താല് മാറ്റപ്പെടണം.
When Jesus says about hating here, he is saying this human thing must be killed.
ഇവിടെ ദൈവം യേശു കർത്താവ് പായിക്കണം എന്ന് പറയുമ്പോൾ മാനുഷികമായതായ ബന്ധം മുറിച്ചു കളയണം.
Killed.
അത് മരിപ്പിച്ചു കളയണം, കൊന്നു കളയണം.
From that will come a resurrection.
അതിൽ നിന്ന് ഒരു പുനരുത്ഥാനം ഉണ്ടാകണം.
Where now my love for my wife is not human but godly.
ഇപ്പോൾ എന്റെ ഭാര്യയോട് എനിക്കുള്ളതായ സ്നേഹം മാനുഷികമായ സ്നേഹമല്ല, ദൈവികമായ സ്നേഹമാണ്.
Which is better?
ഏതാണ് നല്ലത്?
Which one?
ഏതാണ്?
Godly love. Do you know the difference between godly love and human love?
നിങ്ങൾക്ക് ദൈവികമായ സ്നേഹത്തിന്റെയും മാനുഷികമായ സ്നേഹത്തിന്റെയും വ്യത്യാസം അറിയാമോ?
There are many differences, but here is one of the main differences.
There are പല വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യത്യാസം ഇതാണ്.
Human love is like this.
മാനുഷികമായ സ്നേഹം ഇങ്ങനെയാണ്.
I love him.
ഞാൻ സ്നേഹിക്കുന്നു.
If he loves me, I'll continue to love him.
നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ തുടർന്നും സ്നേഹിക്കും.
He loves me more, I love him more.
ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നുവെങ്കിൽ വീണ്ടും കൂടുതൽ സ്നേഹിക്കും.
Whether it's a brother or a wife or anything.
ഒരു സഹോദരനോ സഹോദരിയോ ഭാര്യയോ ആരാണെങ്കിലും.
If he cools off and doesn't love me.
ആ സ്നേഹത്തിൽ തണുത്തു പോകുന്നു, സ്നേഹിക്കുന്നില്ല എങ്കിൽ.
My love also cools off.
എന്റെയും സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കും.
Human love is such, I have to get a response, then only it will continue.
മനുഷ്യ സ്നേഹം എങ്ങനെയാണ്? ഞാൻ സ്നേഹിക്കുന്ന സ്നേഹത്തിന് അവിടെ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകണം, ഒരു മറുപടി ഉണ്ടാകണം, എങ്കിൽ മാത്രമേ തുടർന്ന് സ്നേഹിക്കുകയുള്ളൂ.
ലൈക്ക് ദിസ് പിംഗ് പോങ്, ദി ബോൾ കംസ് ബാക്ക്, ഐ ഹിറ്റ് ദാ.
പിംഗ് പോങ് കളിക്കുന്ന പോലെയാണ്, എറിയുന്ന ബോള് തിരിച്ചു വരണം, എങ്കിൽ മാത്രമേ കളിക്കുകയുള്ളൂ.
ഹൗ ഹ്യൂമൻ ലവ്.
അങ്ങനെയാണ് മാനുഷിക സ്നേഹം പ്രവർത്തിക്കുന്നത്.
മോസ്റ്റ് പീപ്പിൾ, ദേ ഹാവ് ഗോട്ട് ദാറ്റ് ഹ്യൂമൻ ലവ്.
വളരെയധികം മനുഷ്യർക്കും ആ മാനുഷിക സ്നേഹമാണുള്ളത്.
ഗോഡ്സ് ലവ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്.
ദൈവിക സ്നേഹം അങ്ങനെയല്ല.
ഗോഡ്സ് ലവ് ഗിവ്സ്. If there's no response, it still gives.
ദൈവത്തിന്റെ സ്നേഹം കൊടുക്കുന്നു, തിരിച്ച് ഒന്നും ലഭിക്കുന്നില്ല എങ്കിലും വീണ്ടും കൊടുക്കുന്നു.
When he hit one ball, he doesn't come back, he hit another ball.
ഒരു ബോൾ അടിച്ചു വിടുന്നു, തിരിച്ചു വരുന്നില്ല എങ്കിലും അടുത്ത ബോൾ വീണ്ടും അടിച്ചു വിടുന്നു.
That also doesn't come back, he sends a third one.
അതും തിരിച്ചു വരുന്നെങ്കിലും മൂന്നാമത്തെ ബോളും തട്ടി വിടുന്നു.
That is God's love.
അതാണ് ദൈവത്തിന്റെ സ്നേഹം.
He does not wait for a response.
അത് അവിടെ നിന്ന് ഒരു മറുപടി ലഭിക്കുവാനായിട്ട് ഒരിക്കലും കാത്തിരിക്കുന്നില്ല.
Most of you say you love your wives, it is a human love actually.
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കരും അത് മാനുഷികമായ സ്നേഹമാണ്.
She loves you, you love her.
അവളെ നിന്നെ സ്നേഹിക്കുന്നു, നീ തിരിച്ചു സ്നേഹിക്കുന്നു.
The test will be when she begins to hate you.
അതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് അവൾ നിന്നെ വെറുക്കുവാൻ തുടങ്ങുമ്പോഴാണ്.
Then you know whether you got God's love or not.
അപ്പോൾ നിനക്ക് അറിയാൻ കഴിയും നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം വസിക്കുന്നോ ഇല്ലയോ.
What is the Lord saying when he says hate your wife?
എന്താണ് കർത്താവ് എന്റെ ഭാര്യയെ നീ പായിക്കണമെന്ന് പറയുമ്പോൾ അവിടെ
പറയുന്നത്? Kill this human love.
ഈ മാനുഷിക സ്നേഹത്തെ കൊന്നു കളയുക.
And I will replace it with a divine love.
അതിനെ ദൈവീക സ്നേഹത്താല് ഞാൻ നീക്കി വയ്ക്കാൻ.
Then you will be able to love your wife even when she hates you.
അപ്പോൾ നിന്റെ ഭാര്യ നിന്നെ പായിക്കുമ്പോഴും അവളെ സ്നേഹിക്കുവാനായിട്ട് കഴിയും.
Which do you want?
ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്?
That is how it is to be a disciple.
അങ്ങനെയാണ് ഒരു ശിഷ്യനായിരിക്കുന്നത്.
Okay, let me give you another characteristic of human love and divine love.
മാനുഷിക സ്വഭാവത്തിന്റെയും ദൈവീക സ്വഭാവത്തിന്റെയും മാനുഷിക സ്നേഹത്തിന്റെയും ദൈവീക സ്നേഹത്തിന്റെയും വേറൊരു സ്വഭാവവും കൂടെ ഞാൻ പറയാം.
നമ്പർ വൺ, ഐ സെഡ് human love expects a response, divine love expects no response.
ഒന്നാമത് ഞാൻ പറഞ്ഞത് മാനുഷിക സ്നേഹം സ്നേഹിക്കുന്ന സ്നേഹത്തിന് മറുപടി ആഗ്രഹിക്കുന്നു, ദൈവിക സ്നേഹം അത് ആഗ്രഹിക്കുന്നില്ല.
Another characteristic is this.
രണ്ടാമത്തെ സ്വഭാവം ഇതാണ്,
human love always seeks my benefit, not the other person's benefit.
മാനുഷിക സ്നേഹം എപ്പോഴും സ്വന്തം നന്മയാണ് നോക്കുന്നത്, മറ്റേ ആളിന്റെ നന്മയല്ല.
God's love always seeks the other person's benefit.
ദൈവത്തിന്റെ സ്നേഹം മറ്റേ ആളുടെ നന്മ എപ്പോഴും അന്വേഷിക്കുന്നു.
A lot of people, even husbands and wives, when they say they love each other, it is that cinema type of love.
Aneka bhariya bhartakanmare thangal anyone snehikkunnu ennu parayumbol nammal cinemayil kaanunnathu pole ulladaya snehamaanu.
See in a cinema, one boy says, oh, I love this girl so much.
Cinemayil nokka oru 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 yuvavu parayunu, njan ninne valare adhigam snehikkunnu, njan ninne vivaham kazhikkan aagrahikkunnu.
Tell me,
parayuka,
is he considering her benefit or his benefit?
അവൻ ആഗ്രഹിക്കുന്നത് അവളുടെ നന്മയാണോ അതോ സ്വന്തം നന്മയാണോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു?
അവന്
ചിന്തിക്കുന്ന ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ളതാണ്.
ആ
പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇവനെ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
തിങ്കിങ് ഓഫ് ഹിസ് ബെനിഫിറ്റ്.
അവൻ അവൾ ചിന്തിക്കുന്നത് അവന്റെ നന്മയല്ല. അവൾ ചിന്തിക്കുന്നത് ഈ യുവാവിനെ വിവാഹം കഴിച്ചാൽ എനിക്ക് എന്ത്
ലഭിക്കും.
എനിക്ക് ഇവനെ വിവാഹം കഴിക്കാനെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോകുവാനോ ഗൾഫിൽ പോകുവാനോ
കഴിയും.
അവൻ ഒരു ധനികനായ യുവാവാണ്, അവരുടെ നിന്ന് എനിക്ക് ധാരാളം പണം
ലഭിക്കും.
ഈ ലോകത്തിൽ നാം കാണുന്നതായ സ്നേഹം എല്ലാം ഈ വിധത്തിലുള്ളതായ സ്നേഹമാണ്. അത് സ്വാർത്ഥപരമായ സ്നേഹമാണ്. യേശു കർത്താവ് പറയുന്നത് കൊന്നു കളയുക.
What will you be left with? From that will come a resurrection. God will give you His love.
എന്താണ് അവിടെ ബാക്കിയായിരിക്കുന്നത്? അതിൽ നിന്ന് ഒരു പുനരുത്ഥാനം ഉണ്ടാകുന്നു. യേശുക്രിസ്തു സ്വന്തം ജീവൻ അവിടെ
തരുന്നു. You will not be thinking of your gain, but the other person's benefit.
അവിടെ നിങ്ങൾ നമ്മുടെ നിങ്ങളുടെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മറ്റേ ആളുടെ നന്മ ആഗ്രഹിക്കുന്നു.
That is discipleship.
അതാണ് യഥാർത്ഥമായ ശിഷ്യത്വം.
You know, a husband who is a disciple will be the best husband in the world.
ശിഷ്യനായിരിക്കുന്ന ഭർത്താവ് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവായിരിക്കും.
Because he will never seek a response.
കാരണം അവന് ഒരിക്കലും ആ ഭാര്യയിൽ നിന്ന് ഒരു മറുപടി ആഗ്രഹിക്കുന്നില്ല.
No response for his love.
അവന്റെ സ്നേഹത്തിന് ഒരു മറുപടി ആഗ്രഹിക്കുന്നില്ല.
He will never seek his own gain but the good of his wife.
അവൻ അവന്റെ സ്വന്തം നന്മ അന്വേഷിക്കുന്നില്ല, ഭാര്യയുടെ നന്മ അന്വേഷിക്കുന്നു.
And the wife will be the best wife in the world if she is a disciple.
അവൾ ഒരു ശിഷ്യയായിരിക്കുന്നെങ്കിൽ ആ ഭാര്യ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയായിരിക്കും.
Can you imagine what that home will be like?
ആ ഭവനം എങ്ങനെയായിരിക്കുന്നു നമുക്ക്
ചിന്തിക്കാം.
ഈ ലോകത്തിൽ ഒരു സ്വർഗം കടന്നു വന്നതായ അനുഭവമായിരിക്കും ആ
ഭവനത്തിൽ.
രണ്ടുപേരും ശിഷ്യരായി കഴിഞ്ഞാല്
ബട്ട് വി സ്റ്റിൽ ലിവ് വിത്ത് ഔർ ഹ്യൂമൻ ലവ്, ഹ്യൂമൻ ഒപ്പീനിയൻസ്, സോ ഔർ ഹോംസ് ഡോണ്ട് ബിക്കം ലൈക്ക് ഹെവൻ.
നമ്മൾ എന്തായാലും ജീവിക്കും നമ്മുടെ മാനുഷികമായ സ്നേഹത്തിലും മാനുഷികമായ അഭിപ്രായത്തിലുമാണ്. അപ്പോൾ നമ്മുടെ ഭവനം ഒരിക്കലും സ്വർഗതുല്യമാകുന്നില്ല.
See, when we were all born, we had a little umbilical cord that tied us to our mother.
നമ്മ എല്ലാവരും ജനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയോട് ബന്ധിപ്പിക്കുന്ന ഒരു അംബിലിക്കൽ കോർഡ് ഉണ്ടായിരുന്നു.
What did the doctor do?
എന്താണ് വൈദ്യൻ ചെയ്യുന്നത്? ഡോക്ടർ ചെയ്യുന്നത്
എന്താണ്
ചെയ്യുന്നതെന്ന് അറിയാമോ? അത് മുറിച്ചു കളയും.
I'm supposing somebody doesn't understand that.
ചിന്തിക്കാവ് ചിലർക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഡോക്ടർ മുറിച്ചു കളയാൻ പാടില്ല.
9 months all the life came through this only.
ഈ കഴിഞ്ഞ 9 മാസവും ജീവൻ പ്രവഹിച്ചുകൊണ്ടിരുന്നത് ഈ അംബിലിക്കൽ കോർഡിലൂടെയാണ്.
How much good this umbilical cord has done for 9 months.
ഈ 9 മാസം എത്ര നല്ല കാര്യമാണ് ഈ അംബിലിക്കൽ കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മുറിച്ചു കളയരുത്, അത് സൂക്ഷിക്കുക.
Can you imagine what your condition would be today if you were living?
നീ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ നിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് നീ ചിന്തിക്കുന്നുവോ?
The wise doctor says, cut it.
ബുദ്ധിമാനായ ഡോക്ടർ പറയുന്നു അത് മുറിച്ചു കളയുക, കെട്ടുക.
നിന്റെ
സ്വന്തം ഒറ്റയ്ക്കായിട്ട് നീ ജീവിക്കുക.
That's why we all grew up.
അങ്ങനെയാണ് നാം എല്ലാവരും വളർന്നത്.
We all have this invisible umbilical cord tying us to our parents.
കാണാൻ വയ്യാത്തതായി പൊക്കൾക്കൊടി നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മുറിച്ചു കളഞ്ഞിട്ടില്ല.
That's why many marriages are unhappy.
അതുകൊണ്ടാണ് അനേക വിവാഹങ്ങൾ സന്തോഷകരമല്ലാതെ മുന്നോട്ട് പോകുന്നത്.
The man still wants to consult his father and mother and not his wife.
പുരുഷന് എല്ലാ കാര്യങ്ങളും അവന്റെ അപ്പന്റെയും അമ്മയുടെയും അഭിപ്രായം അന്വേഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അവന്റെ ഭാര്യയുടേത് അന്വേഷിക്കുന്നില്ല.
She has a problem, she goes running to her mother and not to her husband.
ഭാര്യയ്ക്ക് പ്രോബ്ലം ഉള്ളപ്പോൾ അവൾ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നില്ല, അവളുടെ അമ്മയുടെയും അപ്പന്റെയും അടുത്തേക്ക് പോകുന്നു.
Okay, such a marriage be happy because the umbilical cord is still tied.
അപ്പോൾ എങ്ങനെയാണ് ആ വിവാഹ ജീവിതം സന്തോഷമായിട്ട് കാണുന്നത്? ആ പൊക്കിൽക്കൊടിയുടെ ബന്ധം അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
All married people, please cut that invisible umbilical cord if you want to be happy in your married life.
വിവാഹിതരാകുന്ന എല്ലാവരോടും ഞാൻ അത് പറയാറുണ്ട്, നിങ്ങൾ സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കണമെങ്കിൽ കാണാൻ വയ്യാത്തതായ ഈ പൊക്കിൽക്കൊടി മുറിച്ചു കളയുക.
Just like that man said.
ആ മനുഷ്യർ പറഞ്ഞതുപോലെ തന്നെ അവർ പറയും.
25 years my father and mother took care of me.
ഈ കഴിഞ്ഞ 25 വർഷം എന്റെ മാതാവും പിതാവും എന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു.
9 months his umbilical cord took care of this.
9 മാസത്തെ പൊക്കിൾക്കുടി എന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു.
So we cut it now.
നമ്മൾ അത് മുറിച്ചു കളയണമോ?
You want to live, cut it.
നീ ജീവിക്കണമെങ്കിൽ നീ മുറിച്ചു കളയുക.
You want a happy marriage, cut it.
ഒരു സന്തോഷകരമായ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചു കളയുക.
When we are married to Jesus Christ.
നമ്മൾ യേശു കർത്താവുമായി വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതേ കാര്യം തന്നെയാണ്
ചെയ്യുന്നത്. A lot of invisible umbilical cords to so many people in this world, Jesus cut it.
കാണാൻ വയ്യാത്തതായ അനേക പൊക്കിൽക്കൊടി ബന്ധങ്ങൾ നമ്മൾക്ക് ജീവിതത്തിലുണ്ട്.
Cut it.
യേശു കർത്താവ് പറയുന്നത് മുറിച്ചു കളയാ, നിങ്ങൾ അത് മുറിച്ചു കളയുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും.
I decided that when I was a very young Christian.
ഞാനൊരു വളരെ യുവത്വത്തിലുള്ള ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ തന്നെ ഞാൻ അത് തീരുമാനിച്ചു.
I had no umbilical cords.
എനിക്ക് ഒരു പൊക്കിൾക്കൊടിയുടെ ബന്ധവും ആരുമായി ഉണ്ടായിരിക്കില്ല. മാതാവിനോടോ പിതാവിനോടോ ഉണ്ടായിരിക്കില്ല. ഞാൻ വിവാഹം കഴിച്ചു.
When I got married, my wife knew she will never be first in my life. Jesus Christ is first in my life.
ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു അവൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒന്നാമതായിരിക്കില്ല, യേശു കർത്താവാണ് എന്റെ ജീവിതത്തിൽ ഒന്നാമത്.
Today after 32 years she still knows she will never be first in my life.
ഈ 32 വർഷത്തെ ജീവിതത്തിന് ശേഷവും അവൾക്ക് ഇപ്പോഴും അറിയാം എന്റെ ജീവിതത്തിൽ അവൾ ഒന്നാമതല്ല എന്ന്.
I also know that I will not be first in her life.
എനിക്കും അറിയാം ഞാൻ അവളുടെ ജീവിതത്തിലും ഒന്നാമതല്ല എന്ന്.
So we are very happily married.
അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷകരമായ ജീവിതമാണ്
നയിക്കുന്നത്. When Jesus is in the center,
യേശു കർത്താവ് രണ്ടുപേരുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ,
he holds us together so close, nothing can separate us.
യേശു കർത്താവ് രണ്ടുപേരെയും വളരെ യോജിപ്പിച്ച് നിർത്തുന്നു അവിടെ.
But if we put each other first, we'll always be fighting with each other.
നമ്മൾ നമ്മെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്നെങ്കിൽ അതിന്റെ ഇടയിൽ എപ്പോഴും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും.
So my brothers and sisters, God's commands are for our good.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും നമ്മുടെ നന്മയ്ക്ക്
വേണ്ടിയാണ്.
ദൈവത്തിന് പറഞ്ഞതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
നിങ്ങളൊരു
ശിഷ്യനായിരിക്കാൻ പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. യേശുഭർത്താവിനെ ഒന്നാമത്
വെക്കുകർത്താവിനെ
ജീവിതത്തിന്റെ കർത്താവാക്കുക.
How to spend your life, how to spend your money, how to spend your time.
നിന്റെ ജീവിതം എങ്ങനെ ചിലവഴിക്കണം, നിന്റെ പണം എങ്ങനെ ചിലവഴിക്കണം, സമയം എങ്ങനെ ചിലവഴിക്കണം എന്ന് കർത്താവിനോട് ചോദിക്കുക.
Somebody speaks to you badly, ask the Lord how you should reply to him.
മറ്റുള്ളവർ നിന്നോട് വൃത്തികേടായ രീതിയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ മറുപടി പറയണം എന്ന് കർത്താവിനോട് ചോദിക്കുക.
Lord may say, just keep quiet.
കർത്താവ് ചിലപ്പോൾ പറയും നീ നിശബ്ദനായിരിക്കുക.
I get so many letters from people insulting me, abusing me, accusing me.
എനിക്ക് അനേകരിൽ നിന്ന് എന്നെ അധിക്ഷേപിക്കുന്നതായ എഴുത്തുകൾ ലഭിക്കാറുണ്ട്.
Sometimes I get phone calls where people are upsetting.
ചിലർ ഫോണിൽ വിളിച്ച് എന്നെ അധിക്ഷേപിക്കാറുണ്ട്.
Always the Lord says, keep your mouth shut.
കർത്താവ് എപ്പോഴും പറയാറുണ്ട് നീ നിശബ്ദനായിരിക്കുക. നീ മറുപടി പറയേണ്ട ആവശ്യമില്ല.
Love them.
സ്നേഹിക്കുക അവരെ.
Bless them.
അനുഗ്രഹിക്കുക അവരെ.
Even alone.
അവരെ വിട്ടേക്കുക.
That's what I've done.
അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുക. ഒരു
ശിഷ്യനായിരിക്കുക.
നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവാക്കുക.
Lord of your financial troubles come because you don't make Jesus Lord of your finances. That's why.
നിങ്ങൾക്ക് സാമ്പത്തികമായ അനേക പ്രശ്നങ്ങൾ കടന്നു വരുന്ന കാരണം കർത്താവിനെ നിങ്ങൾ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളിലെ കർത്താവാക്കിയിട്ടില്ല.
Lord of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് യേശുവിനെ മാറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father.
സ്വർഗീയ പിതാവേ,
help us to apply what we hear.
കർത്താവേ, ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ.
ഡെയിലി ലൈഫ്,
ഞങ്ങളുടെ നിത്യജീവിതത്തിൽ
we can build the body of Jesus Christ.
യേശു കർത്താവിന്റെ ശരീരം പണിയുവാൻ ഞങ്ങൾക്ക് സാധിക്കേണ്ടതിന്
we ask in Jesus name.
യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു.
ആമേൻ.